ദൈവത്തിന് മഹത്വം. ഇന്ന് ജൂലൈ മാസം 3-ാം തീയതി. ദൈവവചന ധ്യാനത്തിനായി യോബിന്റെ പുസ്തകം 26, 27, 28 അധ്യായങ്ങൾ വായിക്കുന്നു. അതിന് യോബ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, നീ ശക്തിയില്ലാത്തവന് എന്ത് സഹായം ചെയ്തു? ബലമില്ലാത്ത ഭുജത്തെ എങ്ങനെ താങ്ങി? ജ്ഞാനമില്ലാത്തവന് എന്ത് ആലോചന പറഞ്ഞുകൊടുത്തു? ജ്ഞാനം എത്ര ധാരാളം ഉപദേശിച്ചു! ആരെയാകുന്നു നീ വാക്യം കേൾപ്പിച്ചത്? ആരുടെ ശ്വാസം നിന്നിൽ നിന്ന് പുറപ്പെട്ടു? വെള്ളത്തിനും അതിലെ നിവാസികൾക്കും കീഴെ പ്രേതങ്ങൾ നൊന്തു നടുങ്ങുന്നു. പാതാളം അവന്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു. നരകം മറയില്ലാതെ ഇരിക്കുന്നു. ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു. ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. അവൻ വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവെക്കുന്നു. അത് വഹിച്ചിട്ട് കാർമുകിൽ കീറിപ്പോകുന്നതുമില്ല. തന്റെ സിംഹാസനത്തിന്റെ ദർശനം അവൻ മറച്ചുവെക്കുന്നു. അതിന്മേൽ തന്റെ മേഘം വിരിക്കുന്നു. അവൻ വെളിച്ചത്തിന്റെയും ഇരുട്ടിന്റെയും അറ്റത്തോളം വെള്ളത്തിന്മേൽ ഒരു അതിർ വരച്ചിരിക്കുന്നു. ആകാശത്തിന്റെ തൂണുകൾ കുലുങ്ങുന്നു. അവന്റെ തർജനത്താൽ അവ ഭ്രമിച്ചു പോകുന്നു. അവൻ തന്റെ ശക്തി കൊണ്ട് സമുദ്രത്തെ ഇളക്കുന്നു. തന്റെ വിവേകം കൊണ്ട് രഹബിനെ തകർക്കുന്നു. അവന്റെ ശ്വാസത്താൽ ആകാശം ശോഭിച്ചിരിക്കുന്നു. അവന്റെ കൈ വിദ്രുത സർപ്പത്തെ കുത്തിത്തുളച്ചിരിക്കുന്നു. എന്നാൽ ഇവ അവന്റെ വഴികളുടെ അറ്റങ്ങളത്രേ. നാം അവനെക്കുറിച്ചൊരു മന്ദസ്വരമേ കേട്ടിട്ടുള്ളൂ. അവന്റെ ബലത്തിന്റെ ഇടിമുഴക്കമോ ആർ ഗ്രഹിക്കും? ഇയ്യോബ് തന്റെ സുഭാഷിതം തുടർന്നു ചൊല്ലിയതെന്തെന്നാൽ, എന്റെ ന്യായം നീക്കിക്കളഞ്ഞ ദൈവത്താണ്, എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണ്, എന്റെ പ്രാണൻ മുഴുവനും എന്നിലും, ദൈവത്തിന്റെ ശ്വാസം എന്റെ മൂക്കിലുമുണ്ടല്ലോ, എന്റെ അധരം നീതികേട് സംസാരിക്കുകയില്ല, എന്റെ നാവ് വ്യാജം ഉച്ചരിക്കുകയുമില്ല, നിങ്ങളുടെ വാദം ഞാൻ ഒരു നാളും സമ്മതിക്കുകയില്ല, മരിക്കുവോളം എന്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കുകയുമില്ല, എന്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കുന്നു, എന്റെ ഹൃദയം എന്റെ നാളുകളിൽ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല. എന്റെ ശത്രു ദുഷ്ടനെ പോലെയും എന്റെ എതിരാളി നീതികെട്ടവനെ പോലെയും ആകട്ടെ, ദൈവം വഷളനെ ഛേദിച്ച് അവന്റെ പ്രാണനെ എടുത്തു കളഞ്ഞാൽ അവൻ എന്ത് പ്രത്യാശ ശേഷിപ്പുള്ളൂ? അവന് കഷ്ടത വരുമ്പോൾ ദൈവം അവന്റെ നിലവിളി കേൾക്കുമോ? അവൻ സർവശക്തനിൽ ആനന്ദിക്കുമോ? എല്ലാ കാലത്തും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ? ദൈവത്തിന്റെ കയ്യെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഉപദേശിക്കും. സർവശക്തന്റെ ആദരം ഞാൻ മറച്ചുവെക്കുകയില്ല. നിങ്ങളെല്ലാവരും അത് കണ്ടിരിക്കുന്നു. നിങ്ങൾ വ്യർത്ഥ ബുദ്ധികളായിരിക്കുന്നത് എന്ത്? ഇത് ദുർജനത്തിന് ദൈവത്തിന്റെ പക്കലുള്ള ഓഹരിയും നിഷ്ഠൂരന്മാർ സർവശക്തങ്ങളിൽ നിന്ന് പ്രാപിക്കുന്ന അവകാശവും തന്നെ. അവന്റെ മക്കൾ പെരുകിയാൽ അത് വാളിനായിട്ടത്രേ. അവന്റെ സന്തതി അപ്പം തിന്ന് തൃപ്തരാകുകയില്ല. അവന് ശേഷിച്ചവർ മഹാമാരിയാൽ കുഴിയിലാകും. അവന്റെ വിധവുമാർ വിലപിക്കുകയുമില്ല. അവൻ പൊടി പോലെ വെള്ളി സ്വരൂപിച്ചാലും മണ്ണുപോലെ വസ്ത്രം സമ്പാദിച്ചാലും അവൻ സമ്പാദിച്ചു എന്നേയുള്ളൂ. നീതിമാൻ അത് ഉടുക്കും. കുറ്റമില്ലാത്തവൻ വെള്ളി പങ്കിടും. ചെലന്തിയെപ്പോലെ അവൻ വീട് പണിയുന്നു. കാവൽക്കാരൻ മാടം കെട്ടുന്നത് പോലെ തന്നെ. അവൻ ധനവാനായി കിടക്കുന്നു, പിന്നെ അങ്ങനെ ചെയ്യുകയില്ല. അവൻ കണ്ണു തുറക്കുന്നു, ഇല്ലാതെയാകുന്നു. വെള്ളം പോലെ ഭയം അവനെ പിടിക്കുന്നു. രാത്രിയിൽ കൊടുങ്കാറ്റ് അവനെ കവർന്നു കൊണ്ടുപോകുന്നു. കിഴക്കൻ കാറ്റ് അവനെ പിടിച്ചിട്ട് അവൻ പോയി പോകുന്നു. അവന്റെ സ്ഥലത്ത് നിന്ന് അത് അവനെ പാറ്റിക്കളയുന്നു. ദൈവം ആദരിയാതെ അവനെ എയ്യുന്നു. തൃക്കയിൽ നിന്ന് ചാടിപ്പോകുവാൻ അവൻ നോക്കുന്നു. മനുഷ്യർ അവന്റെ നേരെ കൈകൊട്ടും. അവന്റെ സ്ഥലത്ത് നിന്ന് അവനെ വിരട്ടി പുറത്താക്കും. വെള്ളിക്ക് ഒരു ഉത്ഭവസ്ഥാനവും പൊന്ന് ഊതിക്കഴിപ്പാൻ ഒരു സ്ഥലവുമുണ്ട്. ഇരുമ്പ് മണ്ണിൽ നിന്ന് എടുക്കുന്നു, കല്ലുരുക്കി ചെമ്പെടുക്കുന്നു. മനുഷ്യൻ അന്ധകാരത്തിനൊരതിർ വെക്കുന്നു. കൂറിലില്ലേയും അന്ധതമസിലെയും കല്ലിനെ അങ്ങേയറ്റം വരെ ശോധന ചെയ്യുന്നു. പാർപ്പുള്ളയിടത്തു നിന്ന് ദൂരെ അവർ കുഴി കുത്തുന്നു. കടന്നുപോകുന്ന കാലിന് അവർ മറന്നുപോയവർ തന്നെ. മനുഷ്യർക്കകലെ അവർ തൂങ്ങിയാടുന്നു. ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു. അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. അതിലെ പാറകൾ നീലരത്നത്തിന്റെ ഉൽപ്പത്തി സ്ഥാനം. കനകപ്പൊടിയും അതിലുണ്ട്. അതിന്റെ പാത കഴുകൻ അറിയുന്നില്ല. പരന്തിന്റെ കണ്ണ് അതിനെ കണ്ടിട്ടില്ല. പുളച്ച കാട്ടുമൃഗങ്ങൾ അതിൽ ചവിട്ടിയിട്ടില്ല. ഘോരസിംഹം അതിലെ നടന്നിട്ടുമില്ല. അവർ തീക്കൽ പാറയിലേക്ക് കൈനീട്ടുന്നു. പർവ്വതങ്ങളെ അവർ വേരോടെ മറിച്ചു കളയുന്നു. അവർ പാറകളുടെ ഇടയിൽ കൂടി നടകളെ വെട്ടുന്നു. അവരുടെ കണ്ണ് വിലയേറി വസ്തുക്കളെയൊക്കെയും കാണുന്നു. അവർ നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം അടച്ചു നിർത്തുന്നു. ഗുപ്തമായിരിക്കുന്നത് അവർ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. എന്നാൽ ജ്ഞാനം എവിടെ കണ്ടുകിട്ടും? വിവേകത്തിന്റെ ഉത്ഭവ സ്ഥാനം എവിടെ? അതിന്റെ വില മനുഷ്യൻ അറിയുന്നില്ല. ജീവനുള്ളവരുടെ ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല. അത് എന്നിൽ ഇല്ല എന്ന് ആഴി പറയുന്നു. അത് എന്റെ പക്കൽ ഇല്ല എന്ന് സമുദ്രവും പറയുന്നു. തങ്കം കൊടുത്താൽ അത് കിട്ടുന്നതല്ല. അതിന്റെ വിലയായി വെള്ളി തൂക്കിക്കൊടുക്കാറുമില്ല. ഓഫീർ പൊന്നോ വിലയേറിയ ഗോമേതകമോ നീലരത്നമോ ഒന്നും അതിന് ഈടാകുന്നതല്ല. സ്വർണവും സ്ഫടികവും അതിനോടൊക്കുന്നില്ല. തങ്കം കൊണ്ടുള്ള പണ്ടങ്ങൾക്ക് അതിനെ മാറിക്കൊടുപ്പാറില്ല. പവിഴത്തിന്റെയും പളങ്കിന്റെയും പേർ മിണ്ടുകേ വേണ്ട, ജ്ഞാനത്തിന്റെ വില മുത്തുകളിലും കവിഞ്ഞതല്ലോ. ക്രൂശിലെ പുഷ്പരാഗം അതിനോടൊക്കുന്നില്ല, തങ്കം കൊണ്ട് അതിന്റെ വില മതിക്കാകുന്നതുമല്ല. പിന്നെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? വിവേകത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെ? അത് സകല ജീവികളുടെയും കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു. ആകാശത്തിലെ പക്ഷികൾക്ക് അത് ഗുപ്തമായിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് അതിന്റെ കേൾവി കേട്ടിട്ടുണ്ട് എന്ന് നരകവും മരണവും പറയുന്നു. ദൈവം അതിന്റെ വഴി അറിയുന്നു. അതിന്റെ ഉത്ഭവസ്ഥാനം അവന് നിശ്ചയമുണ്ട്. അവൻ ഭൂമിയുടെ അറ്റങ്ങളോളവും നോക്കുന്നു, ആകാശത്തിന്റെ കീഴിലൊക്കെയും കാണുന്നു. അവൻ കാറ്റിനെ തൂക്കി നോക്കുകയും വെള്ളത്തിന്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്യുന്നു. അവൻ മഴയ്ക്ക് ഒരു നിയമവും ഇടിമില്ലനന് ഒരു വഴിയും ഉണ്ടാക്കിയപ്പോൾ അവൻ അത് കണ്ട് വർണ്ണിക്കുകയും അത് സ്ഥാപിച്ച് പരിശോധിക്കുകയും ചെയ്തു. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യനോട് അരുളി ചെയ്തു. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം വായിക്കുന്നു. ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന അപ്പോസ്തോലന്മാരും യഹൂദിയിലുള്ള സഹോദരന്മാരും കേട്ടു. പത്രോസ് എരിശിലേമിൽ എത്തിയപ്പോൾ പരിശോധനക്കാർ അവനോട് വാദിച്ചു, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞത്, ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവശതയിൽ ഒരു ദർശനം കണ്ടു. ആകാശത്തിൽ നിന്ന് 4 കോണും കെട്ടിയിറക്കിയോ വലിയ തുപ്പട്ടി പോലെ ഒരു പാത്രം എന്റെ അടുക്കളോളം വന്നു. അതിൽ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭൂമിയിലെ നാൽക്കാലികളെയും കാട്ടുമൃഗങ്ങളെയും ഇഴജാതികളെയും ആകാശത്തിലെ പറവകളെയും കണ്ടു. പത്രോസെ, എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദവും കേട്ടു. അതിന് ഞാൻ, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഒരിക്കലും എന്റെ വായിൽ ചെന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആ ശബ്ദം പിന്നെയും ആകാശത്തിൽ നിന്ന്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനം എന്ന് വിചാരിക്കരുത് എന്നുത്തരം പറഞ്ഞു. ഇത് 3 പ്രാവശ്യം ഉണ്ടായി. പിന്നെയെല്ലാം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. അപ്പോൾ തന്നെ കൈസരിയിൽ നിന്ന് എന്റെ അടുക്കൽ അയച്ചിരുന്ന 3 പുരുഷന്മാർ ഞങ്ങൾ പാർത്ത വീട്ടിന്റെ മുമ്പിൽ നിന്നിരുന്നു. ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകുവാൻ ആത്മാവ് എന്നോട് കൽപ്പിച്ചു. ഈ 6 സഹോദരന്മാരും എന്നോടുകൂടെ പോന്നു. ഞങ്ങൾ ആ പുരുഷന്റെ വീട്ടിൽ ചെന്നു. അവൻ തന്റെ വീട്ടിൽ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ടു എന്നും, നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. നീയും നിന്റെ ഗൃഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും എന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തു എങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആർ? അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ പൊയ്നീക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസ്കാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിന്റെ കൈ അവരോടുകൂടി ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവെങ്കിലേക്ക് തിരിഞ്ഞു. അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ 1 സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേർ ഉണ്ടായി. ആ കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്നു പേരുള്ളൊരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമമുണ്ടാകും എന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദ്യോസിന്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ യഹൂദയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അവർ അത് നടത്തി ബർന്നബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു.
ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശ്രോതാക്കൾക്ക് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വായന ഇയ്യോബിന്റെ പുസ്തകം 26 തൊട്ട് 28 വരെയും അപ്പോസ്തല പ്രവൃത്തി 14 അധ്യായം ആകുന്നല്ലോ. ഒന്നിന്റെ ചിന്തകൾ ഈ വേദഭാഗത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് പങ്കിടട്ടെ. അപ്പോസ്തല പ്രവൃത്തി 14 അധ്യായം നാം വായിച്ചു വരുമ്പോൾ, പത്രോസ് കൊർനേലിയോസിന്റെ വീട്ടിലെ ശുശ്രൂഷയ്ക്ക് ശേഷം യെരുശലേമിലേക്ക് എത്തിയപ്പോൾ പത്രോസ് അഗ്രചർമ്മികളോട് ചേർന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞ് പത്രോസിനോട് വാദിക്കുന്ന യഹൂദ വിശ്വാസി സമൂഹത്തെ നാം കാണുന്നു. വാസ്തവത്തിൽ ആ അധ്യായത്തിന്റെ ആകത്തുക മനസ്സിലാകണമെങ്കിൽ 10 അധ്യായത്തിന്റെ 34 വാക്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. പത്രോസ് അവരോട് സംസാരിച്ച് തുടങ്ങുന്നതിന് പിന്നിൽ താൻ കൊർനേലിയസിന്റെ വീട്ടിൽ വെച്ച് മനസ്സിലാക്കിയ ഒരു സത്യമായിരുന്നു തന്നെ വളരെ ആവേശത്തോടെ എന്തുകൊണ്ട് താൻ അവിടെ കടന്നുപോയെന്നും എന്തുകൊണ്ട് താൻ അവിടെ ശുശ്രൂഷ ചെയ്തെന്നും ദൈവം അവരുടെ മധ്യത്തിൽ എന്ത് ചെയ്തു എന്നുള്ള വസ്തുത വളരെ സ്പഷ്ടമായി താൻ പറയുന്നു. 10:34 ഇപ്രകാരം വായിക്കുന്നു, അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞത്, ദൈവത്തിന് മുഖപക്ഷമില്ലല്ലോ, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവരെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ താന് കൊർനേലിയസിന്റെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവം സാക്ഷാൽ തനിക്കൊരു ദർശനം നൽകി. ദൈവം നിർമ്മിച്ചുണ്ടാക്കിയത് യാതിനെ നീ അശുദ്ധമായി പറയല്ല. ഇതാ നിന്നെ അന്വേഷിച്ച് ചില വ്യക്തികൾ കടന്നു വരുന്നു, നീ അവരുടെ കൂടെ പോയിക്കൊള്ളുക. സുവിശേഷത്താൽ ആകർഷിക്കപ്പെട്ട പത്രോസ് ഇതാ സുവിശേഷത്തിന്റെ വക്താവായി ഇപ്പോൾ യഹൂദിയൽ മാത്രമല്ല, കർത്താവ് പറഞ്ഞതുപോലെ സമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോകുവാൻ വേണ്ടി ഉള്ള മുഖാന്തരം ദൈവം ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ അന്യജാതിയിൽപ്പെട്ട കൊർനേലിയസിന്റെ ഭവനത്തിലേക്ക് താൻ കടന്നു വന്നപ്പോൾ കൊർനേലിയസ് തന്റെ ബന്ധുജനങ്ങളെയും സ്നേഹിതരെയും ഒക്കെയും വീട്ടിൽ കൂട്ടി വരുത്തി പത്രോസ് എന്ത് സംസാരിക്കും എന്ന് കേൾപ്പാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഭവനത്തെ കണ്ടപ്പോൾ പത്രോസിനൊരു യാഥാർത്ഥ്യം മനസ്സിലായി, ദൈവത്തിന് മുഖപക്ഷമില്ല. അവിടെ വച്ച് താൻ യേശു തന്നെ ഭരമേൽപ്പിച്ച രാജ്യത്തിൻ്റെ സുവിശേഷം താൻ പ്രസംഗിച്ചു. വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേൾവിക്കാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പത്രോസ് പറയുന്നു, ഇവരെ ഇനി വെള്ളത്തിൽ നിന്ന് ആർക്ക് തടുക്കുവാൻ കഴിയും. ഈ യാഥാർത്ഥ്യം താൻ യെരുശലേമിലെ സഭാവിശ്വാസികളോടും അപ്പോസ്തലന്മാരോടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരും ദൈവത്തെ സ്തുതിപ്പാനിടയായിത്തീർന്നു. സുവിശേഷം യഹൂദന്മാരുടെ കുത്തക മാത്രമല്ല, ദൈവം സ്നേഹിക്കുന്ന ഏവരെയും. അതുകൊണ്ടാകുന്നല്ലോ യേശു വിളിച്ചു പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 3:16 ഇപ്രകാരം വായിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്നേഹിത, ഞാനും നിങ്ങളും ആ ജാതീയ പശ്ചാത്തലത്തിലായിരുന്നപ്പോൾ കർത്താവിന് സ്നേഹം എന്നെയും നിങ്ങളെയും തേടി വന്നു. ഇത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ള പദ്ധതിയല്ല, മറിച്ച് എന്നെയും നിങ്ങളെയും കൂടെ ദൈവം തൻ്റെ രാജ്യത്തിൽ ഉൾപ്പെടുത്തുവാനുള്ള പദ്ധതി ആയതുകൊണ്ട് ഒരു സത്യം ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഇന്ന് ദിവസം നമുക്ക് മനസ്സിലാകുവാൻ കഴിയും. ദൈവത്തിന് മുഖപക്ഷമില്ല. അവൻ്റെ നാമത്തെ വിളിച്ചഭിഷേക്കുന്ന ഏവരും അവൻ്റെ മക്കളായിത്തീരുവാൻ അവൻ എനിക്ക് നിങ്ങൾക്കും പദവി നൽകിയ ആ കൃപയോർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇത് നമ്മുടെ കഴിവിനാലോ നമ്മുടെ സാമർത്ഥ്യത്താലോ അല്ല, ഇത് ദൈവത്തിന് ദാനമാകിയാൽ ദൈവത്തിന് കൃപയാകിയാൽ നന്ദിപൂർവം നമുക്ക് ഓരോ നാളും ജീവിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.